SBS റേഡിയോ. നമസ്കാരം, ശ്രീ മാത്യു ഡേവിഡ്, സ്വാഗതം SBS മലയാളത്തിലേക്ക്. മാത്യു, ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പുതുതായി കുടിയേറി എത്തുന്നവർക്ക് ഉൾനാടൻ പ്രദേശങ്ങളിൽ ജോലി ചെയ്യാൻ അവസരം നൽകുന്ന വിസ കരാറിന് NT സർക്കാർ ഒപ്പുവെച്ചിരിക്കുന്നു. ദാമ എന്ന എഗ്രിമെന്റ് എന്താണ്? ഈ ദാമ എന്ന കാര്യം തന്നെ ആദ്യം ഒന്ന് വിവരിക്കാമോ?
ഡാമ എന്നത് അവര് ഡെസിഗ്നേറ്റഡ് ഏരിയ മൈഗ്രേഷൻ അഗ്രിമെന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതായത് ഈ റീജിയനിലായിട്ടുള്ള എംപ്ലോയീസിന് കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ എംപ്ലോയീസിനെ കിട്ടാനുള്ള ഷോർട്ടേജ് പ്രത്യേകിച്ച് റീജിയണൽ ഓസ്ട്രേലിയയിലുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് എടുത്ത ഇനിഷ്യേറ്റീവാണ് ഈ ഡാമ എന്ന് പറയുന്ന അഗ്രിമെന്റ്. ഇപ്പം മെയിനായിട്ട് ഈ നമ്മൾ പറഞ്ഞ പോലെ വർണാമ്പുൾ റീജിയനും നോർത്ത് ആൻഡ് ടെറിട്ടറിയുമാണ് ഈ ഡാമ സൈൻ ചെയ്തിരിക്കുന്ന രണ്ട് റീജിയൻസ്. അതിൽ നോർത്ത് ആൻഡ് ടെറിട്ടറിയുടെ രണ്ടാമത്തെ ഡാമയാണിത്. നമുക്ക് ഈ 2018 വരെ ഒരു ഡാമ ഉണ്ടായിരുന്നു. ഇപ്പൊ 2019 ജനുവരി മുതൽ 5 വർഷത്തേക്ക് NT ഡാമ 2 അങ്ങനെ ആ പേരിലാണ് അറിയപ്പെടുന്നത്. അത് മെയിൻ ആയിട്ട് അവര് എയിം ചെയ്യുന്നത് ഈ പറഞ്ഞ ഷോർട്ടേജസ് ഉള്ള റീജിയണൽ ഓസ്ട്രേലിയയിലെ എംപ്ലോയേഴ്സിനെ എത്തിക്കാനുള്ള ഒരു അഗ്രിമെന്റ് ആണ്.
ഓക്കെ, ഇപ്പോ മാത്യു സൂചിപ്പിച്ചു നോർത്തേൺ ടെറിട്ടറിയിൽ നേരത്തെ തന്നെ ഈ ഡാമ നിലവിലുണ്ടായിരുന്നു എന്ന്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ പുതിയ കരാർ വ്യത്യസ്തമാകുന്നത്?
ഈ പുതിയതായിട്ട് വന്ന ഡാമ 2 അഗ്രിമെന്റിൽ കുറച്ച് വളരെയധികം ചേഞ്ചസ് ഉണ്ട്. ഒന്നാമത്തെ ചേഞ്ചസ് അതിൽ പുതിയതായിട്ട് 36 പുതിയ ഒക്കുപേഷൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 29 പഴയ ഒക്കുപേഷൻസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മെയിൻ എലമെന്റ്സ് പറയുന്നത് അത് ആദ്യമായിട്ട് ഡാമയിൽ പെർമനന്റ് റെസിഡൻസിക്കുള്ള ഒരു പാത്ത് വേ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് സിമിലർ ടു 482 ആണ്, നമ്മളെ 457 വിസ മാറി 482 വന്നു. ആ 482 സെയിം പ്രിൻസിപ്പിൾസ് ആണ് ഈ ഡാമയിൽ. അതിന്റെ തന്നെ ഒരു സബ് ഡിവിഷൻ ആണ് ഈ ഡാമ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഒന്നാമത്തെ ഡിഫറൻസ് അവർക്ക് 3 വർഷമെങ്കിലും NT ഡാമയുടെ അണ്ടറിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഡാമയുടെ അഗ്രിമെന്റിന്റെ അണ്ടറിൽ ജോലിക്ക് കയറുന്ന എംപ്ലോയീസിന് PR കിട്ടാനുള്ള സാധ്യതയല്ല, അതൊരു പാത്ത് വേ ഈ പുതിയ ഡാമ കൊടുക്കുന്നുണ്ട്. പിന്നെ മുമ്പേ പറഞ്ഞ പോലെ ഒരു വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള ഒക്കുപേഷൻസ് ഈ ഡാമയിലുണ്ട്. പിന്നെ ചില ഇംഗ്ലീഷ് കൺസെഷൻസ് 482 വിസയിനേക്കാളും കൂടുതലായിട്ടുള്ള ഇംഗ്ലീഷ് കൺസെഷൻസ് ചില ഒക്കുപേഷൻസിന് ഈ ഡാമയിലുണ്ട്. അതുപോലെ തന്നെ സാലറി കൺസെഷൻ, അതായത് എംപ്ലോയേഴ്സിന് അവർക്ക് ചില സാലറി കൺസെഷൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസസ് പുതിയ ഡാമിൽ.
ഓക്കെ, ഇതിൽ 3 കാര്യങ്ങളാണ് എടുത്തു പറയാനുള്ളത്. അതായത് പാത്ത് വേ ടു പെർമനന്റ് റെസിഡൻസി, അതുപോലെ സാലറിയിലുള്ള ഇളവുകൾ, കൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ IELTS പരീക്ഷയിൽ സ്കോറിലുള്ള മാറ്റങ്ങൾ.
അപ്പൊ
ഇത് എന്തൊക്കെയാണെന്ന് ഈ 3 വ്യത്യാസങ്ങളും ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാം.
നമ്മുടെ മുമ്പുള്ള ഡാമയില് ജസ്റ്റ് അവരൊരു അഗ്രിമെന്റ് ആണ്, 2 വർഷത്തേക്ക് ജോലിക്ക് വന്ന 2 വർഷം ജോലി കഴിഞ്ഞ് തിരിച്ചു പോകണമായിരുന്നു. ബട്ട് ഈ പുതിയ ഡാമയില് നമുക്കൊരു പെർമനന്റ് PR കിട്ടാനുള്ള ഒരു പാത്ത് വേ ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 482 വിസയുടെ കണ്ടീഷൻസ് ആണ് 3 വർഷം NT ഡാമ അഗ്രിമെന്റിന്റെ ഇതിൽ നമുക്ക് വിസ കിട്ടി വിടുവാന്ന് കഴിഞ്ഞാൽ 3 വർഷത്തിന് ശേഷം നമുക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റും. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ ചേഞ്ചസ് ആണ് ഇതുവരെയും. അത് ഒരു പരിധിവരെ ഈ പുതിയ ഗവൺമെന്റിന്റെ റീജിയണൽ ഓസ്ട്രേലിയയിലേക്ക് അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ റീജിയണൽ ഭാഗങ്ങളിലേക്ക് കൂടുതൽ തൊഴിലാളികളെ അട്രാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരുക്കിയിരിക്കുന്നതാണ്. രണ്ടാമത്തെ കേസ് ഈ പറഞ്ഞ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കുറച്ച് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് കമ്പയർ ചെയ്യുന്നത് 482 ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ റിക്വയർമെന്റുമായിട്ടാണ്. ഇപ്പം IELTSന്റെ ഓവറോൾ ബാൻഡ് മിനിമം 5 ആണ് ഈ പറയുന്ന 482 ആവശ്യമുള്ളത്. അത് ഏകദേശം സിമിലർ ആണ് ഡാമയിലും. ബട്ട് ഇൻഡിവിജ്വലി നോക്കുവാണെങ്കിൽ ഇപ്പൊ സ്പീക്കിങ്ങിന് ജനറലി വേണ്ടത് മീഡിയം സ്ട്രീമിന് 5 ആയിരുന്നു ഈ 482, അത് ഡാമയിൽ വരുമ്പോൾ അത് 4 കുറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് ടൈം സ്ട്രീം ആണെങ്കിൽ, അതായത് 2 വർഷത്തെ വിസയാണെങ്കിൽ 4.5 മതിയായിരുന്നു നേരത്തെ 482. ബട്ട് ഇത് ഡാമയിൽ വരുമ്പോൾ 4 മതി. ലിസണിങ്ങിനും അതേപോലെ തന്നെയാണ്, 4 മതിയാവും. റീഡിങ്ങിനും റൈറ്റിങ്ങിനും ഒരു മിനിമം ഇല്ല, അതായത് ഏത് സ്കോർ കിട്ടിയാലും അവർ എലിജിബിൾ ആവും. സോ ഓവറോൾ 5 വേണം. ബട്ട് ഈ പറയുന്ന ഇൻഡിവിജ്വൽ മോഡ്യൂൾസ് ഈ പറയുന്ന റീഡിങ്ങിനും റൈറ്റിങ്ങിനും മിനിമം അവർ സെറ്റ് ചെയ്തിട്ടില്ല. സ്പീക്കിങ്ങിനും ലിസണിങ്ങിനും 4 മാത്രം മതിയാവും. ഇത് ഈ പറയുന്ന ഡാമയുടെ റിക്വയർമെന്റ് ആയിട്ട് ഇതൊരു വലിയൊരു ചേഞ്ചസ് ആണ് മറ്റേതുമായിട്ട്.
ഇനി ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ എടുത്തു പറയാൻ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത്, സാലറിയിലുള്ള ഇളവുകൾ, അത് എന്താണെന്ന് കൂടി ഒന്ന് വ്യക്തമാക്കാമോ?
ഇപ്പം 482 വിസയ്ക്ക് അത് ഈ സാലറിയുടെ ഗുണം കൂടുതലായിട്ടും ഇവിടെ ഉള്ള ബിസിനസ്സുകൾക്കാണ്. മുമ്പത്തെ 457 ആണെങ്കിലും 482 ആണെങ്കിലും നമ്മുടെ ഒരു മിനിമം സാലറി ലെവൽ നമ്മൾ എപ്പോഴും എംപ്ലോയീസിന് കൊടുക്കുന്നത് അത് 53,000+ ആയിരുന്നു. പക്ഷെ അണ്ടർ ഡാമയിൽ കുറച്ച് ബിസിനസ്സുകൾക്ക് കുറച്ച് ഈ പറയുന്ന പോലെ ഈ മിനിമം സാലറി ലെവലിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. ഏകദേശം 10%, അതായത് മിനിമം വേജ് പ്രോബബ്ലി 48,000+ മാത്രം അവർക്ക് കാണിച്ചാൽ മതിയാവും. അപ്പം അത് ഈ റീജിയണൽ ബിസിനസ്സുകൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അത് എംപ്ലോയീസിന് അധികം ഗുണം ഉണ്ടാവില്ല, ബട്ട് കമ്പാരിറ്റീവ്ലി ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഓസ്ട്രേലിയൻ സാലറിയെക്കാളും ഹൈ ആണ് ഈ 48,000 എന്ന് പറയുന്നത്.
ഓക്കെ, ഇതിപ്പോ എംപ്ലോയർ സ്പോൺസേർഡ് വിസ ആയിട്ടാണല്ലോ കണക്കാക്കപ്പെടുന്നത്. ഏത് തരത്തിലുള്ള ബിസിനസ്സുകൾക്ക് ഈ എംപ്ലോയീസിനെ സ്പോൺസർ ചെയ്യാം?
നമ്മുടെ ഈ എൻഡിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾക്ക്, അതായത് 12 മാസമെങ്കിലും ബിസിനസ് നടത്തുന്നവർക്ക് ഈ പറയുന്ന ആൾക്കാരെ സ്പോൺസർ ചെയ്യാൻ പറ്റും. പിന്നെ അവർ ഈ 482 വിസയുടെ സെയിം പ്രിൻസിപ്പിൾ ആണ് ഇവിടെയും വരുന്നത്. അവർക്ക് ഇവിടുത്തെ ഈ ഓസ്ട്രേലിയയിൽ ആരെങ്കിലും എലിജിബിൾ ആയിട്ടുള്ള വർക്കേഴ്സ് ഇല്ലെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ഓവർസീസ് വർക്കേഴ്സിനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് അവർ പ്രൂവ് ചെയ്യണം, ഇവർക്ക് ഇവിടുത്തെ പൊസിഷൻ ലോക്കലി ഇവർക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. അവരത് 6 മന്ത് എങ്കിലും അഡ്വർടൈസ് ചെയ്തിട്ട് അത് അവിടെ നിന്ന് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള വിസയുടെ കൂട്ട് തന്നെ അവർക്ക് പ്രൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ മാത്രം, അങ്ങനെ കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് ഇവർ ഡാമയുടെ ഈ എഗ്രിമെന്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ ഈ ബിസിനസ്സുകൾക്ക് ഇതുവരെയും അഡ്വേഴ്സ് ഇൻഫർമേഷൻസ്, അതായത് അവർക്ക് അഗൈനസ്റ്റ് ആയിട്ടുള്ള ഇതുവരെ എംപ്ലോയീസിനെ നന്നായി ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അതൊരു ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ചിലർക്ക് അങ്ങനെ ചില ബാഡ് മാർക്സ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ പഴയ പണ്ട്, പിന്നെ ഇതുപോലെ പഴയ അഗ്രിമെന്റിൽ റിക്രൂട്ട് ചെയ്തവർക്ക് പല എംപ്ലോയീസിനെയും അൺഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്ത്, എസ്പെഷ്യലി അവരുടെ വേജസിൽ, അങ്ങനെയുള്ളവർക്കൊന്നും ഇതിൽ ഇവർക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ ഈ വിസയ്ക്കായി എങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും? ഇപ്പൊ പുറത്തു നിന്നുള്ളവർക്ക്, ഇപ്പം ഓസ്ട്രേലിയക്ക് വെളിയിൽ നിന്നുള്ളവർക്ക്, ഓസ്ട്രേലിയയിലേക്ക് പുതുതായിട്ട് കുടിയേറാൻ താല്പര്യപ്പെടുന്നവർക്ക് എങ്ങനെ ഈ വിസയ്ക്കായി അപ്ലൈ ചെയ്യാൻ സാധിക്കും?
ഇതിൽ ഒരു കുറച്ച് കൺഫ്യൂഷൻസ് നമ്മുടെ കമ്മ്യൂണിറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി എൻക്വയറി വരുന്നത് നമുക്കത് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഈ എൻഡി ഡാമയിൽ ഒക്കുപേഷൻ ലിസ്റ്റ് കണ്ടിട്ട് അത് ഒത്തിരി നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന പൊസിഷൻസ് ആണ്. ബട്ട് നമുക്ക് വേറെ വിസകളുടെ കൂട്ടിലേക്ക് 190-യുടെയോ 489-189-ന്റെ കൂട്ടോ ഒന്നും ഡയറക്ട്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്രൊവിഷൻ ഇതിലില്ല. ഇത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ 457 സിമിലർ ആയ 482 വിസയുടെ സെയിം പ്രിൻസിപ്പിൾ ആണ് ഇവിടെ വരുന്നത്. സോ ഇത് എംപ്ലോയർ, അതായത് ഇവിടുത്തെ ബിസിനസ്സുകൾക്ക് മാത്രമേ അത് സ്പോൺസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനും കുറച്ച് ഈ പറയുന്ന പോലെ കുറച്ച് ഈ പറയുന്ന സ്റ്റെപ്സ് ഉണ്ട് അവിടെ. അതായത് ഇവിടുത്തെ ബിസിനസ് എൻഡി ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ഇവിടുത്തെ ഗവൺമെന്റുമായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് ആ ആപ്ലിക്കേഷൻ എലിജിബിൾ ആണെന്ന് എൻഡി ഗവൺമെന്റ് അപ്രൂവ് ചെയ്താൽ മാത്രമാണ് ഇവർക്ക് ഈ പറയുന്ന ഇതിൽ എൻഡി ഡാമയുടെ അണ്ടറിൽ റിക്രൂട്ട്മെന്റ് നടത്താൻ പറ്റുള്ളൂ. അപ്പൊ മുമ്പേ പറഞ്ഞ പോലെ അങ്ങനെ എഗ്രിമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പോലും ഇവർക്ക് ഓസ്ട്രേലിയയിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിന് ഈ അഡ്വർടൈസ് ചെയ്ത ജോലിക്ക് പര്യാപ്തമല്ല എന്ന് പ്രൂവ് ചെയ്ത ശേഷം മാത്രമാണ് ഇവർക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ.
ഓക്കെ, അപ്പോ എല്ലാ ബിസിനസ്സുകൾക്കും ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല?
എല്ലാം നിർബന്ധമില്ല. അത് എൻഡി ഗവൺമെന്റ്, ഇപ്പൊ എൻഡിയുടെ ആണെങ്കിൽ എൻഡി ഗവൺമെന്റ് അപ്രൂവ് ചെയ്യണം. വരാൻപുൾ കൗൺസിലിനെ ആണെങ്കിൽ അവരുടെ ഒക്കുപേഷൻസ് വന്നിട്ടില്ല ഇതുവരെ, അങ്ങനെ ആണെങ്കിലും സെയിം പ്രിൻസിപ്പിൾ ആയിരിക്കും അവിടെ. അവിടുത്തെ ബിസിനസ്സുകളെ അവിടുത്തെ കൗൺസിൽ അപ്രൂവ് ചെയ്താൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ, ഓസ്ട്രേലിയക്ക് വെളിയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? അതായത് എങ്ങനെയാണ് അവർക്ക് വിവരങ്ങളൊക്കെ എങ്ങനെ അറിയാൻ സാധിക്കും? ഡാമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെ അറിയാൻ സാധിക്കും? എങ്ങനെ ഈ ഓക്യുപേഷൻസിനെ അല്ലെങ്കിൽ ബിസിനസ്സിനെ ബന്ധപ്പെടാനും അതേക്കുറിച്ച് കൂടുതൽ അറിയാനും സാധിക്കും?
ഇതൊരു ചലഞ്ചിങ് ആണ് ഈ ഒരു കാര്യം. കാരണം ഇപ്പം ഒരു എൻഡിയിലുള്ള ഒരു ബിസിനസ് റിക്രൂട്ട് ചെയ്യണം, അവർക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് ആരെയും അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്നെങ്കിൽ അവർ നോർമലി ചെയ്യാൻ സാധ്യതയുള്ളത് ഇവിടുത്തെ എൻഡിയിൽ തന്നെയുള്ള ഈ ജോബ് റിക്രൂട്ട്മെന്റ് ഏജൻസീസിനെയാണ് അവർ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുക. അവർക്ക് ഇന്ന ഇന്ന റിക്വയർമെന്റ്സ് ഉണ്ട്, ഇന്ന ആൾക്കാർക്ക് അവരുടെ കയ്യിൽ ലിസ്റ്റിലുണ്ടെങ്കിൽ കൊടുക്കാൻ പറയും. അപ്പം ചില ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോംസിൽ അവർ അവര് അഡ്വർടൈസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ലിങ്ക്ഡ് ഇൻ അവരെപ്പോഴും റിക്രൂട്ട്മെന്റ് ഏജൻസീസ് ട്രൈ ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ തന്നെ ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള മൈഗ്രേഷൻ ഏജൻസിനെ അവർ കോൺടാക്ട് ചെയ്യും, അവരുടെ എന്തെങ്കിലും റൈറ്റ് കാൻഡിഡേറ്റ്സ് ഉണ്ടോ എന്നുള്ളത്. അപ്പം അത്തരം ചാനൽസിലൂടെ ആയിരിക്കും ഇത് അവർ അഡ്വർടൈസ് ചെയ്യുന്നത്. അല്ലാതെ അവർ ഈ പറയുന്ന ജനറൽ ആയിട്ടൊരു ഒരു ലിസ്റ്റ് എവിടെങ്കിലും മറ്റേ ഒരു പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമോ ഓസ്ട്രേലിയ നിലവിലില്ല. ലൈക്ക് ഈ ഇത് പറഞ്ഞ പോലെ ഡാമയുടെ റിക്വയർമെന്റ് ഇത്ര പേര് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓസ്ട്രേലിയയിൽ ജനറലി ഒരു ഒരു പോർട്ടൽ ഇതുവരെ എന്തായാലും ഇല്ല. അപ്പം ഇങ്ങനെയുള്ള സോഴ്സിലൂടെ ആയിരിക്കും അവർ റിക്രൂട്ട്മെന്റിനെ ശ്രമിക്കുക.
എൻ ഡി എ കൂടാതെ നമ്മൾ പറഞ്ഞല്ലോ വാർണമ്പുൽ കൗൺസിലും വിക്ടോറിയയിലെ വാർണമ്പുൽ കൗൺസിലും ഈ എഗ്രിമെന്റിൽ ഡാമ എഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നോർത്തേൺ ടെറിട്ടറിയുടെ അതേ എഗ്രിമെന്റ് തന്നെയാണോ വാർണമ്പുലും, അത് എന്തെങ്കിലും തരത്തിൽ വാർണമ്പുൽ കൗൺസിലിന്റെ എഗ്രിമെന്റിൽ മാറ്റങ്ങളുണ്ടോ, എന്താ അതിൽ എന്തെങ്കിലും വ്യത്യസ്തതയുണ്ടോ?
എഗ്രിമെന്റ് സെയിം ആണ്, അത് കോമൺവെൽത്ത് ആണ് എഗ്രിമെന്റ് ചെയ്തിരുന്നത്, പ്രിൻസിപ്പിൾസ് എല്ലാം ഇതിന്റെ സെയിം ആണ്. അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് എൻ ഡി ഡാമയില് എൻ ഡി റീജിയനില് ഇപ്പം ആവശ്യപ്പെടുന്ന ഷോർട്ടേജസ്, ബിസിനസ്സുകൾ ആവശ്യപ്പെടുന്ന ഷോർട്ടേജ് ആയിട്ടുള്ള സ്കിൽ ലിസ്റ്റ് എൻ ഡി ഇതുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 132 ഒക്കുപേഷൻസ് ഓൾറെഡി ഇതില് എൻ ഡി ഡാമയിലുണ്ട്. പക്ഷെ വാർണബിൾ കൗൺസിലിൽ എനിക്ക് തോന്നുന്നു 20 ഒക്കുപേഷൻ ആണ്, അവരത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഏകദേശം 20 ഒക്കുപേഷൻസ് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അത് ആ ഒരു ഏരിയയുടെ ആവശ്യകത അനുസരിച്ചിട്ടാണ് അവർ ആ ഒക്കുപേഷൻസ് പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്രൂവ് ആവുന്നത്.
അപ്പോ ഓക്യുപേഷൻ ലിസ്റ്റിലുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, അത് പബ്ലിഷ് ചെയ്തിട്ടില്ല അല്ലേ?
മെയിൻ ആയിട്ടുള്ള ഇല്ല. പിന്നെ ഒരു ഡിഫറൻസസ് എൻ ഡിയിലുള്ളതും നമുക്കറിയാം, നമ്മുടെ ഇവിടുത്തെ മൈഗ്രേഷൻ എല്ലാം മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ നമുക്ക് കാണുന്നത് ഓസ്ട്രേലിയൻ ആൻഡ് ന്യൂസിലൻഡ് സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് അനസ്കോ എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. അതില് ഈ പറയുന്ന ഓക്യുപേഷൻസ് ആണ് മെയിൻ മെജോറിറ്റി ആയിട്ടും ഈ പറയുന്ന സ്കിൽ ലിസ്റ്റിലും ഇതെല്ലാം വരുന്നത്. ബട്ട് ഇൻ എൻ ഡി ഡാമയിൽ അതിൽ ഉൾപ്പെടാത്ത പുതിയതായിട്ട് 3 കാര്യങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 3 ഓക്യുപേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 1 ബാർ അറ്റൻഡന്റ് ആണ്, 2 വെയിറ്റർ ആണ്, 3 കുക്ക്. അതില് കുക്കിലെ എത്നിക് കുസീൻ ആണ്. നമുക്കറിയാം അത് കുറച്ചുകൂടി ഈ പറയുന്ന ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഗുണകരമാവും, കാരണം ഇന്ത്യൻ ഹോട്ടൽസും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സും ഒത്തിരി അധികം ഓസ്ട്രേലിയയിലുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ എത്നിക് കുസിൻസ് ഇങ്ങനെ പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ അസസ്മെന്റ് എല്ലാം കറന്റ്ലി എൻ ഡി ട്രേഡ് ആൻഡ് ബിസിനസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യുന്നത്. അവർക്ക് ഇതാണ് ഒരു പ്രധാന വ്യത്യാസം ഉണ്ട്. അങ്ങനെ ഒരു 3 പുതിയ ഓക്യുപേഷൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അനസ്കോയിൽ ഇല്ലാത്തത്.
ഓക്കെ, എൻ ടിയിലെ നോർത്തേൺ ടെറിട്ടറിയിലെ ഓക്യുപേഷൻ ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചല്ലോ, 117 ഓക്യുപേഷൻസ് അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൽ എന്തൊക്കെയാണ് ഒരു മാറ്റങ്ങൾ വന്നിരിക്കുന്നത്? അത് കൂടാതെ കുറച്ച് ഓക്യുപേഷൻ അതിൽ നിന്ന് എടുത്തു മാറ്റുകയും പഴയ തമിഴിൽ നിന്ന് എടുത്തു മാറ്റുകയും പുതുതായി കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടല്ലോ.
സോ അത് നമ്മൾ എല്ലാ വർഷവും ചേംബർ ഓഫ് കൊമേഴ്സുമായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇവിടുത്തെ എൻ ഡി ഗവൺമെന്റ് കൃത്യമായ ആശയവിനിമയങ്ങൾ നടത്താറുണ്ട്. ഏതൊക്കെ ഏരിയയിലാണ് അവർക്ക് സ്കിൽ ഷോർട്ടേജ് ഉള്ളതെന്ന് അവർ ഐഡന്റിഫൈ ചെയ്യാനുള്ള മെക്കാനിസംസ് ഉണ്ട്. അപ്പൊ അത് പ്രകാരം ഇവർക്ക് എൻ ഡിയിൽ കാണപ്പെടുന്ന ഷോർട്ടേജസ് ഈ ബിസിനസ്സിൽ റിപ്പോർട്ട് ചെയ്യുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എൻ ഡി ഡാമ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം ഈ 2018 വർഷത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ഓക്യുപേഷൻസ് ആണ് അല്ലെങ്കിൽ ഷോർട്ടേജ് ആണെന്ന് ഗവൺമെന്റിന് ബോധ്യമായ 117 ഓക്യുപേഷൻസ് ആണ് ഈ പറയുന്ന ഡാമ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അപ്പം മുമ്പ് പറഞ്ഞ പോലെ 29 ഓക്യുപേഷൻസ് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം ഈ 2017-18 കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഡാമയുടെ സമയങ്ങളിൽ കുറെയൊക്കെ റിക്രൂട്ട്മെന്റ് നടന്നതായതുകൊണ്ടും അതത്ര ഷോർട്ടേജ് ഈ എൻഡിയിൽ ഇല്ലാത്തതുകൊണ്ടുമാണ് ആ 29 ഓക്യുപേഷൻസ് റിമൂവ് ചെയ്തത്. അതേപോലെ മുമ്പേ പറഞ്ഞു 39 പുതിയ ഓക്യുപേഷൻസ് വന്നിട്ടുണ്ട്. അതിപ്പോ കറന്റ്ലി നമുക്ക് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ എൻഡിയിൽ ആവശ്യമുള്ള ഓക്യുപേഷൻസ് ആണ്.
ഓക്കെ, അതിൽ നമുക്ക് നമ്മുടെ ആളുകൾക്കല്ലെങ്കിൽ മലയാളികൾക്ക് അപ്ലൈ ചെയ്യാവുന്ന തരത്തിൽ അല്ലെങ്കിൽ സാധ്യതകൾ കൂടുതലുള്ള ഓക്യുപേഷൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ?
ഉണ്ട്. നമുക്ക് അക്കൗണ്ടന്റ് എല്ലാവർക്കും അറിയാം, ഇപ്പൊ അക്കൗണ്ടന്റിന്റെ വളരെ ഹാർഡാണ് എല്ലാവരും റിക്രൂട്ട്മെന്റ്, ലൈക് റിക്രൂട്ട്മെന്റ് എല്ലാം ആപ്ലിക്കേഷൻ ഒത്തിരി ഇൻഫ്ലക്സ് ആയതുകൊണ്ട് അവർക്ക് ഒത്തിരി പോയിന്റ് ആവശ്യപ്പെടുന്നുണ്ട് ജനറൽ സ്കിൽഡ് മൈഗ്രേഷൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടന്റ് ജനറലും അങ്ങനെ ഒരു പൊസിഷൻ ഈ ഡാമയിലുണ്ട്. അത് ഒത്തിരി അധികം മലയാളികൾക്ക് ഗുണകരമാവും. അതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെ അക്കൗണ്ടന്റ് ക്ലർക്ക് എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഉണ്ട്. അത് അത്രയും ഈ പറയുന്ന അക്കൗണ്ടന്റിന്റെ അത്രയും പോയിന്റ്സ് ഒന്നും ആവശ്യപ്പെടാത്ത ഒരു കാര്യമാണ്. അത് മെയിൻ ആയിട്ടുള്ള ലിസ്റ്റിലൊന്നും ഇല്ലാത്തതുമാണ്. അതും ഡാമേൽ വന്നിട്ടുണ്ട്. അത് ഒരു പരിധിവരെ അക്കൗണ്ടന്റ് സെക്ടറിലുള്ളവർക്ക് വളരെ ഗുണകരമായിരിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന കുക്കുണ്ട്, ബേക്കർ, അങ്ങനെയുള്ള കുറെ ഏരിയാസ് മലയാളികൾക്ക് ഗുണകരമായിരിക്കും. പിന്നുള്ളത് ഈ ഡേക്കേർ പരമായ ജോലികൾ ഇവിടെ ഡാർവിനിൽ വളരെ, അല്ലെങ്കിൽ പൊതുവെ ഇന്ത്യയിൽ പൊതുവെ ഷോർട്ടേജ് ഉള്ളതാണ്. അപ്പൊ ഡേക്കേർ അസിസ്റ്റൻസ്, അതുപോലെ ഡേക്കേർ മാനേജേഴ്സ്, അങ്ങനെ കുറെ പൊസിഷൻസ് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ കമ്പ്യൂട്ടറിൽ ICT കസ്റ്റമർ സപ്പോർട്ട് ഓഫീസറും ടെക്നീഷ്യൻസും കുറെ അധികം മലയാളികൾക്ക് ഗുണകരമായിരിക്കും. പിന്നെ ഈ പേഴ്സണൽ കെയർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു നമ്മുടെ ഈ കെയറേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് PR സാധ്യതകൾ, ഇവിടെ ആരെങ്കിലും സ്പോൺസർ ചെയ്യണമെങ്കിൽ അത് നടന്നേക്കും. പിന്നെ ജനറൽ ആയിട്ടുള്ള വെൽഡർ, പ്ലംബർ, അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള ഷീറ്റ് മെറ്റൽ ട്രേഡേഴ്സ്, അങ്ങനെ കുറച്ച് ഒക്കുപേഷൻസും കുറെ ഗുണകരമായിരിക്കും.
ഓക്കെ, തീർച്ചയായിട്ടും. കഴിഞ്ഞ വർഷം ആദ്യം NTയിലേക്ക് കുടിയേറുന്നവർക്ക് ഒരു $15,000 നൽകും എന്നുള്ളൊരു പദ്ധതി മുൻപോട്ട് വെച്ചിരുന്നല്ലോ, അതിൽ നിന്നും പൂർണ്ണമായിട്ടും വ്യത്യസ്തമാണല്ലോ അല്ലെ ഈ ദാമ?
അത് ഇന്റർ സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവർക്ക് ഉള്ളതാണ്. അത് ആ ഒക്കുപേഷൻസ് NTയുടെ ഷോർട്ടേജ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന പണമാണത്. ഇത് കുറച്ചുകൂടെ ഈ പറയുന്ന ഓവർസീസ് വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നതാണ്, അവരതിന് എലിജിബിൾ അല്ല. ഇൻഡസ്ട്രേറ്റിൽ നിന്ന് NTയിലേക്ക് ഈ പറയുന്ന ഷോർട്ടേജ് ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒക്കുപേഷനിലുള്ളവർ മൂവ് ചെയ്യുവാണെങ്കിൽ ഉള്ളതാണ് 15,000 രൂപ. അതിന് ഈ ഡാമ എഗ്രിമെന്റ് ഈ ഓവർസീസിന് വരുന്നവർക്ക് അത് എലിജിബിൾ അല്ല എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട്.
അപ്പൊ ഈ ഡാമയിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിനായി ഈ ബിസിനസ്സുകൾക്ക് എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ടുണ്ടോ?
പുതിയ ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ചിട്ട് ഈ ഓസ്ട്രേലിയൻ സ്കിൽ ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഓസ്ട്രേലിയൻ അതിന്റെ ഒരു ഏകദേശം ഒരു ലെവി എല്ലാ ബിസിനസ്സുകളും അടയ്ക്കണം ഓവർസീസ് വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത്. അതൊരു വെല്ലുവിളിയാണ്. സാധനം കാര്യം എന്ന് പറഞ്ഞാൽ $1,200 ഒരു വർഷം മിനിമം ഒരു വർക്കറിനെ റിക്രൂട്ട് ചെയ്യാൻ ഈ ബിസിനസ് കൊടുക്കണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു 4 വർഷത്തെ വിസ ഈ ഡാമ പ്രകാരം ഒരു ഓവർസീസ് വർക്കറിന് കൊടുക്കുവാണെങ്കിൽ $4,800 ആദ്യം തന്നെ, അതായത് നോമിനേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ഗവൺമെന്റിലേക്ക് ബിസിനസ് ഒരു വർക്കറിന് വെച്ച് കെട്ടിവെക്കണം. അത് ഒരു തരത്തിലുള്ള വെല്ലുവിളിയാണ്. ഇത് ഒരു $10 million ടേൺഓവറുള്ള, അല്ലെങ്കിൽ അതിന് താഴെ ടേൺഓവറുള്ള ബിസിനസ്സുകൾക്കാണ് അത്തരം പൈസ. അതിൽ എബവ് ആണെങ്കിൽ അത് പിന്നെയും കൂടും. അതൊരു $7,200 $10 million എബവ് ഉള്ളവർക്ക് ഒരു വർക്കറിന് വെച്ചിട്ട് മാറും. ഇനി ആ ഇൻ കേസ് അത് ഒരു ENS, അതായത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ അത് ഒരു one-off payment ആയിട്ട് $3,000 $10 million താഴെ ഉള്ളവർക്കും, അല്ലെങ്കിൽ $5,000 $10 million എബവ് ഉള്ളവർക്കുമായിട്ട് അവര് നിജസ്ഥിതിപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു വെല്ലുവിളിയാണ്.
തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, ശ്രീ മാത്യു ഡേവിഡ്.
താങ്ക് യു. SBS.com.au